പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 22-ാമത്തെ അധ്യായം 24 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ പഠനവും പരിചിന്തനങ്ങളും ആരംഭിക്കാം. തങ്ങളിൽ വലിയവൻ ആരാണ് എന്നൊരു തർക്കം അവരുടെ ഇടയിലുണ്ടായി. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, വിജാതിയരുടെ മേൽ അവരുടെ രാജാക്കന്മാർ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നു. തങ്ങളുടെ മേൽ അധികാരമുള്ളവരെ അവർ ഉപകാരികളായി കണക്കാക്കുകയും ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെപ്പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെപ്പോലെയും ആയിരിക്കണം. ആരാണ് വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ പരിചരിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലേ. ഞാനാകട്ടെ നിങ്ങളിടയിൽ പരിചരിക്കുന്നവനെ പോലെയാണ്. എൻ്റെ പരീക്ഷകളിൽ എന്നോടുകൂടെ നിരന്തരം ഉണ്ടായിരുന്നവരാണ് നിങ്ങൾ. എൻ്റെ പിതാവ് എനിക്ക് രാജ്യം കൽപ്പിച്ചു തന്നിരിക്കുന്നത് പോലെ ഞാൻ നിങ്ങൾക്കും തരുന്നു. അത് നിങ്ങൾ എൻ്റെ രാജ്യത്തിൽ എൻ്റെ മേശയിലിരുന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും സിംഹാസനങ്ങളിലിരുന്ന് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുകയും ചെയ്യുന്നതിനു വേണ്ടിയാണ്. ശിമയോൻ, ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിന്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അവൻ പറഞ്ഞു, പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ചു പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം പഠന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. യേശു കുരിശിലേക്കാണ് തൻ്റെ ജീവിതം നീങ്ങുന്നതെന്നും പീഡാനുഭവവും മരണവും ഉത്ഥാനവും വഴി മനുഷ്യരക്ഷ നൽകുകയാണ് തൻ വന്നതിൻ്റെ ഉദ്ദേശമെന്നും ശിഷ്യന്മാരെ വ്യക്തമായി പഠിപ്പിച്ചു. ആ യാത്രയിൽ തന്നെ അനുഗമിക്കാൻ, ഈ സുവിശേഷം ലോകത്തെല്ലായിടത്തും എത്തിച്ചു കൊടുക്കാൻ, അതിനുവേണ്ടിയാണ് യേശു ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത്. പ്രത്യേകിച്ചും 12 പേരെ. അവർ യേശുവിനെ അനുഗമിക്കണം. കുരിശിൻ്റെ വഴിയിൽ നിരന്തരമായി അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഈ ശിഷ്യന്മാർ എപ്രകാരമാണ് കുരിശിൻ്റെ പാതയിൽ യേശുവിനെ അനുഗമിച്ചത്? അവിടെ എന്തുമാത്രം വിജയിച്ചു അഥവാ പരാജയപ്പെട്ടു? ഇന്നത്തെ പഠന വിഷയം അതാണ്. കുരിശിൻ്റെ വഴിയിൽ ശിഷ്യന്മാർ, മുഖ്യമായും ഒരു ശിഷ്യനെയാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കാൻ പോകുന്നത്. 12 പേരിൽ ഒരുവനായ യൂദാസ്. യേശു തിരഞ്ഞെടുത്ത് 12 പേരിൽ അപ്പസ്തോലന്മാരിൽ ഒരാളായി നിശ്ചയിച്ച യൂദാസാണ് ഇന്ന് നമ്മൾ പഠന വിഷയമാക്കുക. തികച്ചും ശ്രദ്ധാർഹമായ ഒരു വ്യക്തിത്വമാണ് യൂദാസിൻ്റേത്. അപ്പസ്തോലനായി തിരഞ്ഞെടുക്കപ്പെട്ടു. അവസാനം ഒറ്റുകാരനായി യേശുവിനെ ഒറ്റിക്കൊടുത്തു. ശത്രുപാളയത്ത് ചേർന്നു. യേശുവിൻ്റെ ബന്ധനത്തിൽ സാക്ഷിയായി, അല്ല കാരണക്കാരനായി. അവസാനം താൻ ചെയ്ത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടു. ആ തെറ്റുവഴി കിട്ടിയ പണം ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞു പോയി തൂങ്ങിച്ചെത്തു. ആത്മഹത്യ ചെയ്ത അപ്പസ്തോലൻ്റെ കഥയാണ് നമ്മളിന്ന് പഠന വിഷയമാക്കാൻ ഉദ്ദേശിക്കുന്നത്. യൂദാസ് ഒരു വിടികിട്ടാപ്പുള്ളി പോലെയാണ്. വളരെ നിഗൂഢമായൊരു വ്യക്തിത്വം. അനേകം തരത്തിൽ ഈ വ്യക്തിത്വം അവതരിപ്പിക്കപ്പെടാറുണ്ട്. ഒറ്റുകാരനായിട്ടാണ് സുവിശേഷകന്മാരെ യൂദാസിനെ അവതരിപ്പിക്കുന്നത്. അതേസമയം വലിയൊരു ഹീറോ ആയി യൂദാസിനെ അവതരിപ്പിക്കാനുള്ള പ്രവണതകളുമുണ്ട്. യൂദാസ് ചെയ്തത് അനിവാര്യമായും ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നുവെങ്കിൽ, ദൈവിക പദ്ധതികൾ പൂർത്തീകരണത്തിന് യേശു കുരിശിൽ മരിക്കുന്ന ആവശ്യമായിരുന്നെങ്കിൽ അതിന് വഴിയൊരുക്കിയ യൂദാസിനെ എന്തുകൊണ്ട് കുറ്റക്കാരനായി കരുതണം എന്ന് ചോദിക്കുന്നവരുണ്ട്. അത് തന്നെയുമല്ല, യൂദാസ് ചെയ്തതാണ് യേശു ഇതിനേക്കാളും വലിയ കാര്യമെന്ന് പറഞ്ഞ് യൂദാസിനെ വലിയൊരു ഹീറോ ആയി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും കുറവല്ല. ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് യൂദാസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒന്ന് കടന്നു പോകാം. അതിനുശേഷം സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ചിത്രം, അതിൻ്റെ പിന്നിലുള്ള ചില ചിന്താഗതികൾ, വിശ്വാസത്തെ സംബന്ധിച്ച ചില കാഴ്ചപ്പാടുകൾ, ശിഷ്യത്വത്തെ സംബന്ധിച്ച നിർണായകമായ ചില പാഠങ്ങൾ, അതാണ് നമ്മൾ അവതരിപ്പിക്കാനായിട്ട് കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. യൂദ എന്ന വാക്കിൻ്റെ അർത്ഥം സ്തുതി എന്നാണ്. യാദ എന്ന ഹീബ്രു വാക്കിൽ നിന്നാണ് യൂദ, സ്തുതി. ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നവനാണ് യൂദ. അദ്ദേഹത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, സ്കറിയോത്ത എന്ന് പറയും. യൂദാ സ്കറിയോത്ത, ഇഷ്കെറിയോത്ത് എന്ന് പറയാറുണ്ട്. കെറിയോത്തുകാരൻ യൂദ എന്നാകാം അക്ഷരാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. കെറിയോത്ത് എന്ന ഗ്രാമത്തിൽ നിന്ന് വന്ന യൂദ. അപ്പോൾ കെറിയോത്തിൽ നിന്നുള്ള യൂദ, യൂദ കെറിയോത്ത, യൂദാസ് കറിയോത്ത എന്ന് പറയും. യേശുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പസ്തോലന്മാരൊരുവനായ ഷിമയോൻ തീവ്രവാദി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ തീവ്രവാദിയായ ഷിമയോനെ പോലെ മറ്റൊരു തീവ്രവാദിയായിരുന്നു യൂദാസ് കറിയോത്ത എന്ന് കരുതാൻ തക്കതായ ന്യായമുണ്ട്. വ്യക്തമായിട്ട് അറിയില്ലെങ്കിലും ഒരു തീവ്രവാദിയുടെ സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് പൊതുവെ കരുതപ്പെടുന്നുണ്ട്. യേശു ഈ വ്യക്തിയെ തിരഞ്ഞെടുത്തു. 12 പേരിൽ ഒരുവനായി യൂദാസിനെ നിശ്ചയിച്ചു. യൂദാസിന് പ്രത്യേകമായ സ്ഥാനം കൊടുത്തു. അദ്ദേഹമായിരുന്നു ഈ അപ്പസ്തോല പ്രവർത്തനങ്ങൾ, അപ്പസ്തോല ഗണങ്ങളുടെ, യേശുവിൻ്റെ ശിഷ്യഗണത്തിൻ്റെ ഖജാൻജിയായിരുന്നത്. പണം സൂക്ഷിപ്പുകാരനായിരുന്നു. യൂദാസിനെ അങ്ങേയറ്റം വിശ്വസിച്ച് ഏൽപ്പിച്ച ഒരു ദൗത്യമാണ്. ഈ യൂദാസിന് എന്തു സംഭവിച്ചു? എന്തുകൊണ്ടാണ് 12 പേരിൽ ഒരുവനായി യേശു ഏറ്റവും പ്രത്യേകം തിരഞ്ഞെടുത്ത് ഉത്തരവാദിത്വം ഏൽപ്പിച്ച ഈ ഒരു വ്യക്തി യേശുവിനെതിരെ തിരിയാൻ കാരണമായി? നമുക്ക് സുവിശേഷങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. എന്താണ് ഈ യൂദാസിനെ കുറിച്ച് പറയുന്നത്? അതിനുശേഷം ചോദിക്കാം, എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുക? യൂദാസിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ശ്രദ്ധേയമായ ഒരു സംഭവം, അഥവാ യൂദാസിനെക്കുറിച്ച് വളരെ വ്യക്തമായി എടുത്തു കാണിക്കുന്ന ഒരു സംഭവം ബെഥാനിയയിലെ തൈലാഭിഷേകമാണ്. യോഹന്നാനാണ് അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ടും പറയുക. 3 സുവിശേഷന്മാരും ബെഥാനിയയിലെ തൈലാഭിഷേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യേശുവിൻ്റെ പെസഹ ആഘോഷത്തിന് തൊട്ട് മുമ്പ്, 2 ദിവസം മുമ്പ് എന്ന് മത്തായിയും മർക്കോസും പറയുമ്പോൾ, 6 ദിവസം മുമ്പ് എന്ന് യോഹന്നാൻ പറയുന്നു. വിശദാംശങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. ബെഥാനിയയിലെ തൈലാഭിഷേകം. ബെഥാനിയയിൽ യേശു വിരുന്നിരിക്കുമ്പോൾ അവിടെ യേശുവിൻ്റെ തലയിൽ എന്ന് മർക്കോസും മത്തായിയും, അല്ല പാദങ്ങളിൽ നിന്ന് യോഹന്നാൻ പറയുന്ന ഒരു അഭിഷേകം നടക്കുന്നു. ഞാൻ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 12 അധ്യായം 1-8 വാക്യങ്ങൾ. മരിച്ചവരിൽ നിന്ന് താൻ ഉയർപ്പിച്ച ലാസർ താമസിച്ചിരുന്ന ബെഥാനിയയിലേക്ക് പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു വന്നു. അവർ അവന് അത്താഴമൊരുക്കി. മാർത്ത പരിചരിച്ചു. അവനോടുകൂടെ ഭക്ഷണത്തിനിരുന്നവരിൽ ലാസറും ഉണ്ടായിരുന്നു. മറിയം വിലയേറിയതും ശുദ്ധവുമായൊരു കുപ്പി നാർദീൻ സുഗന്ധ തൈലമെടുത്ത് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു. തൈലത്തിൻ്റെ പരിമളം കൊണ്ട് വീടു നിറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാരിലൊരുവനും അവനെ ഒറ്റിക്കൊടുക്കാനിരുന്നവനുമായ യൂദാസ് കറിയോത്ത പറഞ്ഞു, എന്തുകൊണ്ട് ഈ തൈലം 300 ദേനാറായിക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുത്തില്ല? അവനിത് പറഞ്ഞത് അവൻ ദരിദ്രരോട് പരിഗണനയുണ്ടായിരുന്നത് കൊണ്ടല്ല, പ്രത്യുത അവനൊരു കള്ളനായിരുന്നതുകൊണ്ടും പണസഞ്ചി അവൻ്റെ കയ്യിലായിരുന്നതുകൊണ്ടും അതിൽ വീഴുന്നത് നിന്ന് അവൻ എടുത്തിരുന്നതുകൊണ്ടുമാണ്. യേശു പറഞ്ഞു, അവളെ തടയേണ്ട, എൻ്റെ ശവസംസ്കാര ദിനത്തിനായി ഇത് ചെയ്തുവെന്ന് അവൾ കരുതിക്കൊള്ളട്ടെ. ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടിയുണ്ട്, ഞാൻ എപ്പോഴും നിങ്ങളോടൊത്തുണ്ടായിരിക്കുകയില്ല. നിർണായകമായൊരു സംഭവമാണ്. മറ്റ് 2 സുവിശേഷന്മാരും പറയും, ശിഷ്യന്മാർ കുറ്റം പറഞ്ഞു, ശിഷ്യന്മാർ അതിനെക്കുറിച്ച് വിമർശിച്ചു, എന്തിന് ഈ വലിയ തുക നഷ്ടപ്പെടുത്തുന്നു. പക്ഷേ യോഹന്നാൻ എടുത്തു കാണിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. 1, യൂദാസാണിത് പറയുന്നത്. കൃത്യമായിട്ടും യൂദാസിന് കണക്കുകൾ അറിയാം, ഓരോ സാധനങ്ങളുടെയും വിലയറിയാം, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നവനാണവൻ. യേശുവിന് വേണ്ടി, യേശുവിൻ്റെ ശിഷ്യഗണത്തിന് വേണ്ടി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് യൂദാസ്. അപ്പോൾ സാധനങ്ങളുടെ എല്ലാം വില കൃത്യമായിട്ട് അവനറിയാം. അപ്പോൾ യേശുവിൻ്റെ പാദത്തിൽ പൂശിയ, അല്ലെങ്കിൽ പാദത്തിൽ ഒഴിച്ച ഈ ഒരു കുപ്പി സുഗന്ധ തൈലത്തിൻ്റെ വില എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നൊരു വ്യക്തിയാണ് യൂദാസ്. 300 ദേനാറ എന്നാണ് യൂദാസ് അത് വിലമതിക്കുന്നത്. ഒരു ദിവസത്തെ പണിക്കൂലിയാണ് ഒരു ദേനാറ എന്ന് പറയാം. അപ്പോൾ ഒരാളുടെ 300 ദിവസത്തെ, അഥവാ ഒരു വർഷത്തെ അധ്വാനത്തിൻ്റെ മുഴുവനും കൂലിയാണ് ഇവിടെ തൈലമായി പാദത്തിൽ പൂശുന്നത്. ഇന്നത്തെ കണക്ക് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 1.5 ലക്ഷം രൂപയോളം വരും. ഈ വലിയൊരു തുക എന്തിനു വേണ്ടി ഇപ്രകാരം വെറുതെ ചെലവഴിക്കുന്നു, വ്യർത്ഥമാക്കി കളയുന്നു എന്ന ഒരു ചിന്ത യൂദാസ് ഇവിടെ അവതരിപ്പിക്കുകയാണ്. പിന്നീട് യോഹന്നാൻ തന്നെ പറയുന്നുണ്ട്, യൂദാസ് ഇത് പറഞ്ഞത് അത് പാവപ്പെട്ടവരോട് പരിഗണന ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പണത്തോടുള്ള അവൻ്റെ ആർത്തി മൂലമാണ്. അപ്പോൾ യൂദാസിനെക്കുറിച്ച് യോഹന്നാൻ എടുത്തു പറയുന്ന ഒരു കാര്യം, അവൻ പണത്തോട് ആർത്തിയുള്ളവനാണ്. കണക്ക് സൂക്ഷിക്കുന്നവനാണ്, കൈകാര്യം ചെയ്യുന്നവനാണ്, യേശുവിൻ്റെ ഫണ്ടുകൾ കൈകാര്യം ചെയ്യുന്ന ഖജാൻജിയാണ്. പക്ഷേ അവൻ്റെ താല്പര്യം പണത്തിലാണ്. ഇത് ഒരു കാര്യം. ഇതിനുശേഷമാണ് യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുന്നത്. അത് സുവിശേഷകന്മാരെല്ലാം പറയുന്നുണ്ട്. ഈ സംഭവത്തിന് ശേഷം വേറൊന്നും പറയുന്നില്ല. എന്താണ് യൂദാസിനെ ഇത്ര പ്രകോപിപ്പിച്ചത്, പ്രേരിപ്പിച്ചത് നമുക്കറിയില്ല. പക്ഷേ ഇതിന് തൊട്ടു പിന്നാലെ കാണുന്നത് യൂദാസ് പ്രധാന പുരോഹിതന്മാരുടെ അടുക്കൽ പോയി യേശുവിനെ ഒറ്റക്കൊടുക്കാനായിട്ട് ആലോചിക്കുന്ന സംഭവമാണ്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14-16 വരെയുള്ള വാക്യങ്ങൾ. 12 പേരിൽ ഒരുവനായ യൂദാസ് കറിയോത്ത പ്രധാന പുരോഹിതന്മാരുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഞാൻ അവനെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് എന്തു തരും? അവർ അവന് 30 വെള്ളി നാണയങ്ങൾ വാഗ്ദാനം ചെയ്തു. അപ്പോൾ മുതൽ അവൻ യേശുവിനെ ഒറ്റക്കൊടുക്കാൻ അവസരം അന്വേഷിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ എനിക്ക് എന്തു തരും? ഗുരുവിന് വില പറയുന്ന ശിഷ്യൻ, ഗുരുവിൻ്റെ പാദത്തിൽ പൂശിയ തൈലത്തിൻ്റെ വില കണക്കാക്കിയവൻ ഇപ്പോൾ ഗുരുവിന് വില നിശ്ചയിക്കാൻ പോകുന്നത് പോലെ തോന്നും. അപ്പോഴേ ഒരു ഭാഗത്ത് നോക്കുമ്പോൾ യൂദാസിനെ നയിക്കുന്നത് ഈ പണം എന്ന ആർത്തിയാണ്, പണത്തോടുള്ള ആർത്തിയാണ്. ഗുരുവിൻ്റെ കൂടെ നടന്നവനാണെങ്കിലും ഗുരുവിനെ കൊണ്ട് പണമുണ്ടാക്കാമെന്ന് വിചാരിക്കുന്ന ഒരു ശിഷ്യൻ. ആ ശിഷ്യൻ ഗുരുവിനെ വിറ്റും പണമുണ്ടാക്കാനായിട്ട് തയ്യാറാവുന്നു. മറ്റ് സുവിശേഷന്മാർ വേറെ രീതിയിലാണ് അവതരിപ്പിക്കുക. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുക്കാമെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്നു, അവർ പണം കൊടുക്കാൻ തയ്യാറാകുന്നു. ഏതായാലും പണം ഇവിടെ ഇൻവോൾവ് ആണെന്നുള്ളത് വ്യക്തമാണ്. അതേസമയം മറ്റൊന്നുകൂടിയുണ്ട്. യേശുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പലതവണ ശ്രമിച്ചെങ്കിലും ബന്ധിക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് സാധിക്കുമായിരുന്നില്ല. കാരണം എപ്പോഴും ജനക്കൂട്ടമുണ്ടായിരുന്നു. അപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ സാന്നിധ്യം കൂടാതെ യേശുവിനെ രഹസ്യത്തിൽ പിടിച്ചടക്കാൻ, ബന്ധിക്കാൻ, അറസ്റ്റ് ചെയ്യാൻ ഉള്ള വഴി പറഞ്ഞു കൊടുക്കുന്നത് യൂദാസാണ്. അതിനുശേഷം എപ്രകാരമാണ് ഗുരുവിനെ ഒറ്റക്കൊടുക്കാൻ സാധിക്കുക എന്ന് അവരന്വേഷിച്ചു കൊണ്ടിരുന്നു അത്രേ. ഗുരു യൂദാസിനും ശിഷ്യന്മാർക്കും മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യൂദാസിൻ്റെ വചനയെക്കുറിച്ച് യേശു മുൻകൂട്ടി അറിയിക്കുന്നു. അത് അന്ത്യത്താഴ്വേളയിലാണ്. 4 സുവിശേഷകന്മാരും പ്രത്യേകം പറയുന്നുണ്ട് ഒറ്റക്കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ച്. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൽ 21-25 വരെയുള്ള വാക്യങ്ങൾ. അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി, കർത്താവെ അത് ഞാൻ അല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവചിച്ചു, എന്നോടുകൂടെ പാത്രത്തിൽ കൈമുക്കുന്നവൻ എന്നെ ഒറ്റക്കൊടുക്കും. മനുഷ്യപുത്രൻ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ പോകുന്നു, എന്നാൽ മനുഷ്യപുത്രനെ ആര് ഒറ്റക്കൊടുക്കുന്നുവോ അവന് ദുരിതം. ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു. അവനെ ഒറ്റക്കൊടുക്കാനെന്ന് യൂദാസ് അവനോട് ചോദിച്ചു, ഗുരു അത് ഞാനോ? അവൻ പറഞ്ഞു, നീ പറഞ്ഞു കഴിഞ്ഞു. അത് ഞാനോ എന്ന് യൂദാസ് ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കഴിഞ്ഞു എന്ന് യേശു അവനോട് പറയുകയാണ്. എന്നോടുകൂടി പാത്രത്തിൽ കൈമുക്കുന്നവനാരോ? പാത്രത്തിൽ കൈമുക്കുക അപ്പം മുക്കാനായി വെച്ചിരുന്ന സോസാണ്, അതിനാണ് മുക്കുന്നത്. അപ്പോൾ അപ്പം എടുത്തു എല്ലാവരും പാത്രം, പൊതുവായിട്ടുള്ള പാത്രത്തിൽ ചാറ് മുക്കി ഭക്ഷിക്കുന്നത് പോലെയാണ് ചെയ്യുക. അപ്പോൾ യേശുവിനോടൊപ്പം പാത്രത്തിൽ മുക്കിയത് ആരോ അവനായിരിക്കുമെന്ന് ഒരു സൂചനയായിട്ട് പറഞ്ഞു. അവസാനം യൂദാസ് എന്നെ ചോദിക്കുമ്പോൾ നീ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. യോഹന്നാൻ വേറൊരു രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യൂദാസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. യൂദാസിൻ്റെ വഞ്ചനയെക്കുറിച്ച് യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാം അധ്യായത്തിൽ 21 പോലുള്ള വാക്യങ്ങളാണ്. യേശു ആത്മാവിൽ അസ്വസ്ഥനായി അവൻ വ്യക്തമായി പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒരുവൻ എന്നെ ഒറ്റക്കൊടുക്കും. അവൻ ആരെപ്പറ്റി പറയുന്നുവെന്നറിയാതെ ശിഷ്യന്മാർ ആകുലചിത്തരായി പരസ്പരം നോക്കി. ശിഷ്യന്മാരിൽ യേശു സ്നേഹിച്ചിരുന്നവൻ അവൻ്റെ വക്ഷത്തിലേക്ക് ചാരിക്കിടക്കുകയായിരുന്നു. ശിമയോൻ പത്രോസ് അവനോട് ആംഗ്യം കാണിച്ച് ചോദിച്ചു, അവൻ ആരെപ്പറ്റി പറയുന്നുവെന്ന് ചോദിക്കുക. യേശുവിൻ്റെ വക്ഷത്തിൽ ചേർന്ന് കിടന്നുകൊണ്ട് അവൻ ചോദിച്ചു, കർത്താവെ ആരാണത്? അവൻ പ്രതിവചിച്ചു, അപ്പക്കഷണം മുക്കി ഞാൻ ആർക്ക് കൊടുക്കുന്നുവോ അവൻ തന്നെ. അവൻ അപ്പക്കഷണം മുക്കി ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിന് കൊടുത്തു. ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട്. യേശു അപ്പം മുക്കി യൂദാസിന് കൊടുക്കുന്നു. അതാരാണെന്ന് ചോദിക്കാനായിട്ട് പത്രോസ് അകലെന്നാണ് ആംഗ്യം കാണിക്കുക. യേശുവിൻ്റെ വക്ഷത്തിലോട് ചാരിക്കിടക്കുന്ന യോഹന്നാൻ. അപ്പോൾ യേശുവിൻ്റെ അന്ത്യത്താഴ മേശയുടെ ഒരു ചിത്രം ഇവിടെ ശ്രദ്ധേയമാണ്. പത്രോസ് അല്പം അകലെയാണെന്ന് വ്യക്തം. ഏറ്റവും അടുത്തിരിക്കുന്ന ഒരാൾ യോഹന്നാനാണ്, അടുത്തയാൾ യൂദാസുമാണ്. പോയി ചാരിക്കിടക്കുന്ന പശ്ചാത്തലത്തിൽ യേശുവിൻ്റെ മേശയിൽ വലത്തുഭാഗത്തിരിക്കുന്നത് യൂദാസാണെന്ന് അനുമാനിക്കാൻ തക്കതായ ന്യായമുണ്ട് യോഹന്നാൻ്റെ ഈ വിവരണത്തിൽ നിന്ന്. ലിയോണാർഡോ ദ വിഞ്ചി രചിച്ച അദ്യത്താഴത്തിൻ്റെ ചിത്രമാണ് നമുക്കെല്ലാവർക്കും പരിചയമായിട്ടുള്ളത്. അവിടെ അല്പം അകലെ കയ്യിലൊരു അവിടെ പണപ്പുതിയുമായിരിക്കുന്ന യൂദാസിൻ്റെ ചിത്രം നമ്മൾ കാണും. പക്ഷേ യോഹന്നാൻ അവതരിപ്പിക്കുന്നത് അങ്ങനെയല്ല. യേശുവിൻ്റെ വക്ഷത്തിനോട് ചേർന്ന് ഇരിക്കുന്ന യോഹന്നാൻ നേരെ മറുഭാഗത്ത് വലത്തുഭാഗത്തിരിക്കുന്ന യൂദാസ് ഒരു വിരുന്നു മേശയിൽ മുഖ്യ അതിഥിയുടെ അല്ലെങ്കിൽ വിരുന്ന് ആതിഥേയൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന ആൾ ആണ് ഏറ്റവും പ്രധാന അതിഥി. വലത്തുഭാഗത്തിരിക്കുന്ന ഒന്നാം സ്ഥാനം, ഇടത്തുഭാഗത്ത് രണ്ടാം സ്ഥാനം, അങ്ങനെയാണ് സ്ഥാനങ്ങൾ നിശ്ചയിക്കുക. പിഴി ചുറ്റുപാടിൽ അന്ത്യത്താഴവേളയിൽ യൂദാസിന് യേശു കൊടുത്തത് ഏറ്റവും പ്രധാനമായ സ്ഥാനമാണെന്ന് യോഹന്നാൻ സൂചിപ്പിക്കുക. അതന്നെയുമല്ല, യേശു അപ്പം മുക്കിക്കൊടുക്കുന്നു, അത് ഏറ്റവും അടുത്ത ആൾക്കാണ് അപ്പം മുക്കിക്കൊടുക്കുക. പിതാവ് മകന്, അപ്പൻ മകന് അപ്പം കൊടുക്കുന്നു പോലെ മുക്കിക്കൊടുത്തു. അപ്പോൾ വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ ഒരു പ്രകടനമാണ് യേശു അന്ത്യത്താഴവേളയിൽ ചെയ്യുക. അവിടെയാണ് യൂദാസിൻ്റെ സ്ഥാനം. യേശുവിൻ്റെ വലതുഭാഗത്ത് യേശുവിൻ്റെ ഏറ്റവും വിശിഷ്ടമായ അതിഥി എന്ന രീതിയിൽ അപ്പം സ്വീകരിക്കുന്ന യൂദാസിൽ സംഭവിക്കുന്നത് അവൻ പുറത്തേക്ക് പോവുകയാണ്. യേശു അവനോട് പറഞ്ഞു, നീ ചെയ്യാനിരിക്കുന്ന വേഗം ചെയ്യുക. എന്നാൽ ഭക്ഷണത്തിനിരുന്നവരിൽ ആരും അവൻ എന്തിന് ഇത് പറഞ്ഞുവെന്ന് അറിഞ്ഞില്ല. പണസഞ്ചി യൂദാസിൻ്റെ പക്കലായിരുന്നതിനാൽ നമുക്ക് തിരുനാളിന് ആവശ്യമുള്ളത് വാങ്ങുക എന്നോ ദരിദ്രർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നോ ആയിരിക്കാം യേശു അവനോട് ആവശ്യപ്പെട്ടത് എന്ന് ചിലർ വിചാരിച്ചു. ആ അപ്പക്കഷ്ണം സ്വീകരിച്ച ഉടനെ അവൻ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. അപ്പവും സ്വീകരിച്ച് രാത്രിയിൽ ഇറങ്ങിപ്പോകുന്ന ശേഷൻ അന്ത്യത്താഴവേളയിൽ നിന്നാണ് ഇറങ്ങിപ്പോകുന്നത്. അത്താഴമേശയിൽ നിന്ന് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന പരമപരിശുദ്ധമായ നിമിഷത്തിൽ അപ്പം സ്വീകരിച്ചതിന് ശേഷം ഇറങ്ങിപ്പോകുന്ന യൂദാസിൽ മറ്റൊന്നുകൂടി സംഭവിച്ചതായിട്ട് യോഹന്നാൻ പറയുന്നുണ്ട്. 13:27 ഇപ്രകാരമാണ്, അപ്പക്കഷണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു എന്നാണ് യോഹന്നാൻ പറയുക. വിശുദ്ധ കുർബാന സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി വന്ന അന്ത്യത്താഴവേളയിൽ വന്ന യൂദാസ് അപ്പം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ യേശുവല്ല, സാത്താനാണ് അവൻ പ്രവേശിക്കുക. എന്തോ ഭീകരമായ ഒന്ന് ഈ വ്യക്തിയിൽ സംഭവിച്ചു കഴിഞ്ഞു. അതിനുശേഷം യൂദാസ് ചെയ്യുന്ന നേരെ പ്രധാന പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് പോവുകയാണ്. അവിടെ നാളുകളെയും കൂട്ടി യേശുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് പിന്നീട് നടക്കുക. 4 സുവിശേഷകന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. യൂദാസ് പടയാളികളുടെ അകമ്പടിയോടുകൂടി ഗെത്സെമനിലേക്ക് വരികയും അവിടെ പ്രാർത്ഥനയിലായിരുന്ന യേശുവിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്യുന്നു. അടയാളം കൊടുത്തിരുന്നു ഒറ്റുകാരൻ. 4 സുവിശേഷങ്ങളിലും കൊടുത്തിട്ടുണ്ട്, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവനാണ്, അവനെ പിടിച്ചുകൊള്ളുക, പിടിച്ച് ബന്ധിച്ചുകൊള്ളണം. മർക്കോസ് എഴുതിയ സുവിശേഷത്തിന് ഞാൻ വായിക്കട്ടെ. 14:43-46 അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 12 പേരിൽ ഒരുവനായി യൂദാസ് അവിടെയെത്തി. അവനോടുകൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു. ഒറ്റുകാരൻ അവർക്ക് ഒരു അടയാളം നൽകിയിരുന്നു, ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ, അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക. അവൻ യേശുവിനെ സമീപിച്ച് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഢമായി ചുംബിച്ചു. അടുത്തു വന്ന് ഗുരോ എന്ന് വിളിച്ചുകൊണ്ട് ഗാഢമായി ചുംബിച്ചു. ഏറ്റവും വലിയ സ്നേഹത്തിൻ്റെ അടയാളമാണ് യൂദാസ് ഇവിടെ വഞ്ചനയുടെ അടയാളമായി ഉപയോഗിക്കുന്നത്. ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെയാണ്, അവനെ പിടിച്ച് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പോഴേ എന്താണ് ഇതിൻ്റെ ലക്ഷ്യം? യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. യേശുവിനെ എപ്രകാരമാണ് പിടിച്ചു കൊണ്ടുപോകുന്നത്? യൂദാസ് തന്നെ പറയുന്നു, 12 പേരിൽ ഒരുവനാണ്. അപ്പോൾ യേശുവിനെ അവർ അറസ്റ്റ് ചെയ്ത് ബന്ധിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. യോഹന്നാനും ലൂക്കായും യൂദാസ് യേശുവിനെ ചുംബിച്ചു എന്ന് പറയുന്നില്ല, ചുംബിക്കുന്ന അടയാളം കൊടുത്തിരുന്നു. പക്ഷേ ചുംബനത്തിന് മുമ്പ് തന്നെ യേശു സ്വയം വെളിപ്പെടുത്തുകയാണ്, സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയാണ് യേശു. പക്ഷേ ഈ ഏൽപ്പിച്ചു കൊടുക്കലിന് യൂദാസ് ഒരു നിമിത്തമായിത്തീരുന്നു, യൂദാസ് വഴിയൊരുക്കുന്നു. എന്താണ് ഇതിൻ്റെ സംഭവം, ഇതിൻ്റെ കാരണം? ഇവിടെ കൊണ്ട് തീരുന്നില്ല യൂദാസിൻ്റെ കഥ. യൂദാസിൻ്റെ കഥ ഒരു പടി കൂടി മുന്നോട്ട് പോകുന്നുണ്ട്. യേശുവിനെ ഒറ്റിക്കൊടുത്തതിന് ശേഷം മത്തായി എഴുതിയ സുവിശേഷത്തിലാണ് അത് വിശദമായിട്ട് പിന്നീട് പറയുന്നത്. യൂദാസിൻ്റെ അന്ത്യത്തെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷം 27:3-10 വാക്യങ്ങളിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, അവനെ ഒറ്റിക്കൊടുത്ത യൂദാസ് അവൻ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പശ്ചാത്തപിച്ച് ആ 30 വെള്ളി നാണയങ്ങൾ പ്രധാന പുരോഹിതന്മാരെയും പ്രമാണിമാരെയും ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിഷ്കളങ്ക രക്തത്തെ ഒറ്റിക്കൊടുത്ത് ഞാൻ പാപം ചെയ്തിരിക്കുന്നു. അവർ അവനോട് പറഞ്ഞു, അതിന് ഞങ്ങൾക്കെന്ത്? അത് നിന്റെ കാര്യമാണ്. വെള്ളി നാണയങ്ങൾ ദേവാലയത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് അവൻ പോയി കെട്ടി ഞാൻ ചത്തു. പ്രധാന പുരോഹിതന്മാർ ആ വെള്ളി നാണയങ്ങൾ എടുത്തുകൊണ്ട് പറഞ്ഞു, ഇത് രക്തത്തിൻ്റെ വിലയാകയാൽ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുന്ന അനുവദനീയമല്ല. അതുകൊണ്ട് അവർ കൂടി ആലോചിച്ച് ആ പണം കൊടുത്ത് വിദേശീയരെ സംസ്കരിക്കാൻ വേണ്ടി കുശവൻ്റെ പറമ്പ് വാങ്ങി. അതിന്നും രക്തത്തിൻ്റെ പറമ്പ് എന്നറിയപ്പെടുന്നു. പ്രവാചകനായ ജെറമിയ വഴി അരുളി ചെയ്യപ്പെട്ടത് അപ്പോൾ പൂർത്തിയായി, അവൻ്റെ വിലയായി ഇസ്രായേൽ മക്കൾ നിശ്ചയിച്ച 30 വെള്ളി നാണയങ്ങളെടുത്ത് കർത്താവിനോട് കൽപ്പിച്ചതുപോലെ അവർ കുശവൻ്റെ പറമ്പിനായി കൊടുത്തു. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്ത് തെറ്റായിരുന്നുവെന്ന് ബോധ്യത്തിലേക്ക് കടന്നു വന്നു. ഈ ഒറ്റക്കൊടുത്തതിലൂടെ കിട്ടിയ പണം അവൻ വലിച്ചെറിഞ്ഞു, പ്രായശ്ചിത്തം അനുഷ്ഠിച്ചു. അപ്പോൾ കുറ്റമേറ്റുപറഞ്ഞു, കുറ്റബോധമുണ്ടായി, കുറ്റമേറ്റുപറഞ്ഞു, കുറ്റത്തിന് പ്രായശ്ചിത്തം ചെയ്തു, എന്നിട്ടും രക്ഷപ്പെടാതെ അവസാനം പോയി ആത്മഹത്യ ചെയ്യുകയാണ്. ഇവിടെ എന്തോ ഭീകരമായ ഒന്ന് സംഭവിക്കുന്നതായിട്ട് കാണാം. എന്താണ് ഇവിടെ സംഭവിച്ച പാളിച്ച? പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ പ്രവചനത്തിൻ്റെ പൂർത്തീകരണമായിട്ടാണ് എടുത്തു കാണിക്കുന്നത്. ജെറമിയ പ്രവാചകൻ എന്ന് പറഞ്ഞെങ്കിലും സഖറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് ഇവിടെ. സഖറിയ പ്രവാചകന്റെ പുസ്തകം 11:12-13 വാക്യങ്ങളാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷെക്കൽ തൂക്കിത്തന്നു. കർത്താവിനോട് അരുളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക, അവർ എനിക്ക് മതിച്ച നല്ല വില. ഞാൻ 30 ഷെക്കൽ വെള്ളി കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടു. ഇപ്പോൾ ഇതാണ് ഇവിടെ പ്രവചനമായിട്ട് പൂർത്തീകരിക്കപ്പെടുന്നത് വരിക. പക്ഷേ ഇത് മാത്രമാണോ? എന്തുകൊണ്ട് യൂദാസിൻ്റെ മാനസാന്തരം അദ്ദേഹത്തെ ഒരു ആത്മഹത്യയിലേക്ക് തന്നെ നയിക്കുന്നു? ഇവിടെ യൂദാസ് കുറ്റമേറ്റുപറഞ്ഞു, പക്ഷേ പറയേണ്ടിടത്തല്ല പറഞ്ഞത്. കുറ്റബോധമുണ്ടായി, പക്ഷേ അത് പാപബോധമോ പശ്ചാത്താപമോ ആയി യേശുവിൻ്റെ അടുക്കിലേക്ക് തിരിയാനായിട്ട് സാധിച്ചില്ല. പുരോഹിതന്മാരുടെ അടുക്കൽ പോയി കുമ്പസാരിച്ചു, ഏറ്റുപറഞ്ഞു, പക്ഷേ അത് പാപമോചനത്തിന് കാരണമായതുമില്ല. ഞങ്ങൾക്കെന്ത്, അത് നിന്റെ കാര്യമെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ്. ഇവിടെ പണം എന്നതിനേക്കാൾ കൂടുതൽ മറ്റെന്തോ കൂടി ഉണ്ട് എന്ന് തോന്നും. യൂദാസിനെക്കുറിച്ച് ആദ്യമായിട്ട് സുവിശേഷങ്ങൾ പരാമർശമുണ്ടാകുന്ന ശിഷ്യത്വത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ 12 പേരിൽ ഒരുവനായി തിരഞ്ഞെടുക്കപ്പെടുന്ന യൂദാസ്. പക്ഷേ യൂദാസിനെക്കുറിച്ച് മറ്റൊരു പരാമർശം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണും. അത് വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാമത്തെ അധ്യായത്തിൽ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം രേഖപ്പെടുത്തിയതിന് ശേഷം ദീർഘമായ യേശുവിൻ്റെ ഒരു പ്രബോധനമുണ്ട്. യേശുവിൻ്റെ ശരീരമാണ് യഥാർത്ഥമായ ഭക്ഷണമെന്നും സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം താനാണെന്നും യേശുവിനെ ഭക്ഷിക്കാതെ ജീവനുണ്ടാവുകയില്ല എന്നും പറഞ്ഞ്, എൻ്റെ ശരീരം യഥാർത്ഥത്തിൽ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥത്തിൽ പാനീയമാണ്, ഇത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്ന നിത്യജീവനുണ്ടാകും എന്ന ആ പ്രബോധനം അവസാനിക്കുമ്പോൾ അനേകം പേര് യേശുവിനെ വിട്ടുപോയി. ഈ വാക്ക് കഠിനമാണ്, ഇതാർക്ക് സ്വീകരിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചുകൊണ്ട് അനേകം ശിഷ്യന്മാർ വിട്ടുപോകുമ്പോൾ യേശു അപ്പോസ്തലന്മാരോട് ചോദിക്കും, നിങ്ങൾക്കും പോകണമെന്ന് ആഗ്രഹമുണ്ടോ? പത്രോസ് പറയും, ഞങ്ങൾ ആരുടെടുത്തേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. ഈ സാഹചര്യത്തിൽ യേശു യൂദാസിനെക്കുറിച്ച് പരാമർശം നടത്തുന്നത് യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 70-71 വാക്യങ്ങൾ. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ? എന്നാൽ നിങ്ങൾ ഒരുവൻ പിശാചാണ്. അവനിത് പറഞ്ഞത് ശിമയോൻ സ്കറിയോത്തായുടെ മകൻ യൂദാസിനെക്കുറിച്ചാണ്. എന്തെന്നാൽ 12 പേരിൽ ഒരുവനായ അവനാണ് യേശുവിനെ ഒറ്റിക്കൊടുക്കാനിരുന്നത്. ആരംഭത്തിൽ തന്നെ ഒരു സൂചനയാണ്. നിങ്ങൾ ഒരുവൻ പിശാചാണ് എന്ന് യേശു പറയുമ്പോൾ പിശാജ് നിങ്ങളിലൂടെ പ്രവർത്തിക്കാൻ പോകുന്നു എന്ന ഒരു സൂചനയാണ് കൊടുക്കുക. പിശാജിൻ്റെ പ്രവർത്തനത്തിന് സ്വയം വിട്ടുകൊടുത്ത ഒരു ശിഷ്യനായി മാറുന്നു യൂദാസ്. അത് തുടങ്ങുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചൊരു പരാമർശത്തിലാണ്. വിശ്വാസരാഹിത്യത്തിലാണ് യൂദാസിൻ്റെ പതനം ആരംഭിക്കുന്നത് എന്ന് യോഹന്നാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. യേശുവിനെ ഒറ്റക്കൊടുക്കാൻ ഇരുന്ന യൂദാസ് വിശ്വസിക്കുന്നില്ല. ശിഷ്യത്വത്തിൻ്റെ പുറന്തോടുണ്ടെങ്കിലും വിശ്വാസത്തിൻ്റെ കാതലില്ലാതെ കടന്നു പോകുന്ന ഒരു ശിഷ്യൻ. യേശുവിൻ്റെ കൂടെ നടക്കുന്നു, യേശുവിൻ്റെ വിശ്വാസത്തിന്, യേശുവിൻ്റെ ശിഷ്യത്വ സമൂഹത്തിൻ്റെ തന്നെ ഖജാൻജിയായി വർത്തിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ നയിക്കുന്നത് വിശ്വാസമല്ല. 12 പേരിൽ ഒരുവനാണെങ്കിലും അപ്പസ്തോല സമൂഹത്തിൽ പ്രധാനയാണെങ്കിലും വിശ്വാസമില്ലാതായിത്തീരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട അപ്പസ്തോലനാണ് പിന്നീട് ഒറ്റുകാരനായി മാറുക. പിന്നെ അങ്ങോട്ട് യേശുവിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ഒരുപക്ഷെ വിമർശനത്തോടുകൂടിയായിരിക്കും, വിമർശന ബുദ്ധി ആയിരിക്കും വീക്ഷിക്കുക. ഒരുപക്ഷെ ആ കൂട്ടർ ഒന്നുകൂടി കാണും, യേശു വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിവുള്ള വ്യക്തിയാണെന്ന് യൂദാസിന് അറിയാമായിരുന്നു. അതുകൊണ്ട് ഒറ്റിക്കൊടുത്താലും യേശു അത്ഭുതകരമായി രക്ഷപ്പെടുമെന്നും യൂദാസ് വിചാരിച്ചിരിക്കാം. അതുകൊണ്ട് പണവും കിട്ടും, ശിഷ്യ ഗുരു രക്ഷപ്പെടുകയും ചെയ്യും എന്ന ഒരു ചിന്തയായിരിക്കുമോ യൂദാസിനെ ഒറ്റിക്കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്. സാധ്യതയുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം പണം വലിച്ചെറിയുന്നത് പാപബോധമുണ്ടായപ്പോൾ. അതിനേക്കാളും കൂടുതൽ മറ്റു ചില സാധ്യതകളുകൂടിയുണ്ട്. സെഫിരേലി എന്ന ഫിലിം സംവിധായകൻ യൂദാസിനെ അവതരിപ്പിക്കുന്ന മറ്റൊരു വിധത്തിലാണ്. യേശുവിനെ നിർബന്ധമായും സാൻഹെദ്രിൻ സംഘത്തിന് മുമ്പിൽ അവതരിപ്പിച്ച് താൻ മിശിഹായാണെന്ന് തെളിയിക്കാനായിട്ട് യേശുവിനെ നിർബന്ധിക്കുന്നതിന് വേണ്ടിയാണ് അത്രേ യൂദാസ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പല വ്യാഖ്യാനങ്ങളുണ്ടാകാം. വ്യാഖ്യാനം എന്താണ് കൃത്യമെന്ന് നമുക്കറിയില്ല. പക്ഷേ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുന്ന ഒരു ചിത്രം, യേശു സ്നേഹത്തോടെ തിരഞ്ഞെടുക്കുകയും തൻ്റെ കൂടെ കൊണ്ടുനടന്ന് പഠിപ്പിക്കുകയും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ശിഷ്യൻ വിശ്വാസം നഷ്ടപ്പെട്ടതോടുകൂടി യേശുവിൻ്റെ ശത്രുവായി മാറി. യേശുവിനെ ഒറ്റക്കൊടുക്കാനും യേശുവിനെ മരണത്തിലേക്ക് തള്ളിവിടാനും ഈ അപ്പസ്തോലന് സാധിച്ചു. അവസാനം അതൊരു കുറ്റബോധമായി മാറി. താൻ ചെയ്ത് തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ കരുണയ്ക്ക് വേണ്ടി യാചിക്കുന്നതിന് പകരം തനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്ന ബോധത്തോടെ നിരാശയിലാണ്ട് ആത്മഹത്യയിൽ ചെന്ന് അവസാനിച്ചു. ഔദ്ധത്യം ആരംഭത്തിൽ അഹങ്കാരത്തിലൂടെ കടന്നുപോയി അവസാനം നിരാശയിലും ആത്മഹത്യയിലും ചെന്നെത്തുകയാണ്. ഒരു വലിയ പതനത്തിൻ്റെ ചരിത്രമാണ് യൂദാസിൻ്റെ ചരിത്രം. ആർക്കും സംഭവിക്കാവുന്നതാണ്. സഭാചരിത്രത്തിൽ ഒരുപാട് തവണ സംഭവിച്ചിട്ടുള്ളതാണ് യൂദാസിൻ്റെ ചിത്രം. ഇന്നും നമുക്ക് ആർക്കും സംഭവിക്കാവുന്നതാണ്. വിശ്വസിക്കാൻ സന്നദ്ധമാകാതെ ഞാൻ ആഗ്രഹിക്കുന്ന വിധത്തിൽ എൻ്റെ തീരുമാനങ്ങൾ എൻ്റെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് മാത്രമാണ് നടക്കുക കാര്യങ്ങളെന്ന് വിചാരിക്കുമ്പോൾ, യേശുവിനെ പോലും എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാനിപ്പുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ യൂദാസ് രംഗത്ത് വരികയായി. സഭയിലുണ്ടായ ഒരുപാട് പിളർപ്പുകൾക്ക് കാരണം, സഭയുടെ സഭാഗാത്രമാവുന്ന സഭയാവുന്ന ശരീരം പിളർക്കപ്പെടാൻ പല കഷ്ണങ്ങളായി വിഭജിക്കപ്പെടാൻ ഉണ്ടായൊരു പ്രധാന കാരണം യൂദാസിൻ്റെ പോലെയുള്ള പ്രവർത്തനങ്ങളാണ്. യൂദാസ് 12 പേരിൽ ഒരുവനായിരുന്നു നമ്മൾ ഓർക്കുക, ഏറ്റവും അടുത്ത അപ്പസ്തോല ഗണങ്ങളിലൊരുവൻ. സഭ ഒരുപാട് പീഡനങ്ങൾ ഏറ്റിട്ടുണ്ട്, ഒരുപാട് മതപീഡനങ്ങൾക്ക് ഇരയായിത്തീർന്നിട്ടുണ്ട്. പക്ഷേ സഭയെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത്, സഭയെ പിളർത്തിയത്, തളർത്തിയത് പുറമേ നിന്നുള്ള ആക്രമണങ്ങളല്ല, ഉള്ളിൽ നിന്നുള്ള ഒറ്റക്കൊടുക്കലുകളാണ്. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുത്തു 12 പേരിൽ ഒരുവൻ. ഇന്നും യേശുവിൻ്റെ സഭയെ യേശുവിനെ ഒറ്റക്കൊടുക്കുന്ന ഒരുപാട് യൂദാസുമാരുണ്ട്. അത് അപ്പസ്തോല ഗണങ്ങളിൽ ഒരുവനായിരുന്നു, അതുപോലെ വൈദികരുടെയും മെത്രാന്മാരുടെയും ഇടയിൽ സഭയെ ഒറ്റക്കൊടുത്തവരുണ്ട്, യേശുവിനെ തള്ളിപ്പറഞ്ഞവരുണ്ട്. അന്നുമുണ്ട്, ഇന്നുമുണ്ട്. സഭയിൽ വലിയ പിളർപ്പുകൾക്ക് കാരണമാകുന്നത് ഈ യൂദാസിൻ്റെ പ്രവർത്തനമാണ്. പക്ഷേ യൂദാസിൽ പ്രവർത്തിക്കുന്ന മറ്റു ശക്തിയാണെന്ന് കൂടി ഓർക്കുക. ലൂക്ക എഴുതിയ സുവിശേഷം 22:3 വാക്യത്തിൽ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, യൂദാസിൽ സാത്താൻ പ്രവേശിച്ചു. സാത്താൻ യേശുവിനെ പ്രലോഭനങ്ങളുടെ തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ച് ജെറൂസലത്ത് വെച്ച് വിട്ടുപോയി എന്ന് പറഞ്ഞ സാത്താൻ 22:3 പീഡാനുഭവത്തിൻ്റെ തുടക്കത്തിൽ സാത്താൻ യൂദാസിൽ പ്രവേശിച്ചതായിട്ട് കാണാം. അപ്പോഴേ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവൻ സാത്താൻ പ്രവേശിക്കുകയും ആ ശിഷ്യനെ കരുവാക്കി മാറ്റുകയും ചെയ്തുകൊണ്ട് യേശുവിനെ കുരിശിലേക്ക് നയിക്കുന്നു. ഇതാണ് സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റാനായിട്ട് ശ്രമിച്ചു എന്ന് യേശു പറഞ്ഞതിൻ്റെ കാരണം. ഇന്നും സാത്താൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് സഭയിൽ, വ്യക്തിയിൽ. വ്യാജപ്രവാചകന്മാരിലൂടെയാണ് സംഭവിക്കുക. പ്രവാചക വേഷമിട്ട് സഭയിൽ ഭിന്നിപ്പുണ്ടാക്കുക, തങ്ങൾ പറയുന്നതാണ് ശരി, ഇതാണ് യഥാർത്ഥമെന്ന് പറഞ്ഞ് അനേകരെ സഭയിൽ നകറ്റി പരസ്പരം ചിതറിച്ച് നശിപ്പിക്കുന്ന യൂദാസുമാർ ഇന്നും സഭയിലുണ്ട്, സഭയ്ക്കകത്തും പുറത്തും. നമ്മൾ യൂദാസിൻ്റെ പാഠം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. യൂദാസ് അവസാനിച്ചത് ഒരു മുഴം കയറിലായിരുന്നു. മനസാന്തരത്തിലേക്ക് പോകാൻ യൂദാസിന് സാധിച്ചില്ല. അത് നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. യൂദാസിൻ്റേത് ഒരു വലിയ പാഠമാണ്. യേശുവിൻ്റെ കൂടെ നടന്നവൻ, ഒറ്റുകാരനായി മാറിയവൻ, നാശത്തിലേക്ക് പോയവൻ, അതാർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടുകൂടി ഈ വിചിന്തനം സമാപിക്കാം. കരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, അപ്പസ്തോലന്മാരിൽ ഒരുവനായി തിരഞ്ഞെടുത്ത യൂദാസ് അവസാനം ഒറ്റുകാരനായി മാറി തൻ്റെ തന്നെ നാശത്തിന് കാരണമായി തീർന്നത് ഞങ്ങൾ കാണുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട യൂദാസ് വിശ്വാസത്തിൻ്റെ പുറന്തോട് മാത്രം, വാചകങ്ങൾ മാത്രം, കാപട്യവുമായി നടന്ന് അവസാനം നാശത്തിലേക്കുന്ന നീങ്ങിയതുപോലെ ഞങ്ങൾക്ക് സംഭവിക്കാൻ അവിടുന്ന് ഒരിക്കലും ഇടവരുത്തരുതേ. സാത്താൻ്റെ പ്രവർത്തനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിട്ടുമാറാൻ, സാത്താൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയും ഞങ്ങളെ രക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ.